from 2 Corinthians chapter 6 verses 16 through chapter 7 verse 1. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ 16 മുതൽ ഏഴാം അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് പകൽക്കാലം അല്പസമയം കൂടെ ആ കാര്യങ്ങളെ തുടർന്ന് ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ എന്നാണ്. വി ഹാവ് ലേൺഡ് മെനി തിങ്സ് അബൌട്ട് സെപ്പറേഷൻ. ഐ തിങ്ക് ലാസ്റ്റ് വീക്ക് ഐ ഹാവ് ഷെയർഡ് വിത്ത് യു from where we should separate ourselves. Adil onnamadhu yan parannathu we should separate ourselves from corrupt world system and from unholy compromise. Adin orpikku undai visudhigirikku undai. Randamadhu we must separate from those in church who sin and refuse to repent. മാനസാന്തരപ്പെടാൻ ഒട്ടും താല്പര്യമില്ല, പക്ഷേ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ദൈവമക്കൾ എന്ത് ചെയ്യണം? വേർപാട് പാലിച്ചിരിക്കണം. കാരണം കറപ്റ്റ് കമ്പാനിയൻ ആണെങ്കിൽ നമ്മൾ എന്തായിത്തീരും? കറപ്റ്റഡ് ആവും. അതാ വിഷയം. ആരുമായിട്ടാണ് നമ്മൾ കൂടുതൽ നമ്മുടെ സമ്പർക്കം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് നമ്മളുണ്ടാകാൻ വളരെയധികം സാധ്യതകളുണ്ട്. നിരന്തരം കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു വ്യക്തി നിരന്തരം കൂട്ടുകെട്ടിലാകുന്നുവെങ്കിൽ അധികം താമസിയാതെ ആ വ്യക്തിയും എന്ത് ചെയ്യുമെന്നറിയാമോ? കുടിയനായിത്തീരും. സംശയമൊന്നും വരും. നിരന്തരം അഡൾട്ടറിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയോട് കൂടെ കൂടുതൽ സമ്പർക്കപ്പെട്ടാൽ നീയും അതിലേക്ക് ആക്കപ്പെടാം. എന്നാൽ ആ വ്യക്തിയെ മടക്കിക്കൊണ്ടുവരുവാൻ സാധിച്ചാൽ എന്തായിരിക്കും? വലിയ വിജയമാ ആ വ്യക്തിയെ നമുക്ക് നേടുവാൻ കഴിഞ്ഞിരിക്കും. എന്നാൽ ഇഫ് ഹി എ കൺസിസ്റ്റൻ്റ് ആൻഡ് ഡെലിബറേറ്റ് സിന്നർ വി മസ്റ്റ് അവോയ്ഡ് ഫെലോഷിപ്പിംഗ് വിത്ത് ഹിം. അതാണ് തിരുവഴി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ലുക്ക് ഓൺ, I would like to give some references also. You can write it down if you want. And then you, when you go back to home, you can read those scripture portions. Matthew chapter 18, verses 15 to 17. And also 1 Corinthians chapter 5, verses 9 to 11. And then 2 Thessalonians chapter 3, verses 6 to 15. There are so many other scripture references that would support this subject. And number three, we must separate from false teachers, churches, or cults who teach theological error and deny the biblical truths. How we can identify those people who teaches wrong doctrine? First we have to learn the right doctrine. If you do not know the right doctrine, then there is a chance for you to go after wrong doctrines. Praise the Lord. Satya upadesham ariyathillengil vyaja upadeshathine poruke pogum. കേൾക്കുന്നതെല്ലാം സത്യമാണ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ലേൺ ദ റൈറ്റ് ഡോക്ട്രിൻ. സി, ദൈവം സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വൈ ഗോഡ് ഹാസ് അപ്പോയിന്റഡ് ദ അപ്പോസ്റ്റിൽസ്, പ്രോഫറ്റ്സ്, evangelists, pastors, and teachers in the church in order to teach the church the right doctrine. If a pastor do not teach the right doctrine, if a pastor does not teach right doctrine, he is not doing the will of God. ദൈവ ഇഷ്ടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവന് മാത്രമേ ദൈവവചനം ശരിയാവണ്ണം പഠിപ്പിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പം ദൈവവചനത്തിൻ്റെ ഉപദേശം, സത്യോപദേശം പഠിച്ചെങ്കിൽ മാത്രമേ വ്യാജ ഉപദേശത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കാനൊക്കെയുള്ളൂ. ഐ തിങ്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഫ്യൂ തിങ്സ് ഓൺ ദാറ്റ് ലാസ്റ്റ് വീക്ക്. തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്, കള്ളപ്രവാചകന്മാരിൽ നിന്നും കള്ള ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും നമ്മൾ വേർപാട് പാലിച്ചിരിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. രണ്ട് മൂന്ന് വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ Matthew 7:15 7:15 വായിച്ചാൽ, വാച്ച് ഔട്ട് ഫോർ ഫോൾസ് പ്രോഫറ്റ്സ്. സി, യേശു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതാണ് കള്ളപ്രവാചകന്മാരെ. എന്താ അതിൻ്റെ അർത്ഥം? അവർ വരും, കള്ളപ്രവാചകന്മാർ വരും. കർത്താവ് മുന്നമേ പറഞ്ഞതാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് മാത്രമല്ല പറഞ്ഞത്, അപ്പോസ്തലന്മാരുടെ എല്ലാവരും അവരുടെ ലേഖനങ്ങളിലൂടെ അത് ശക്തമായ ഭാഷയിൽ അതിനെതിരെ മുന്നറിയിപ്പ് കൊടുത്തു. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെയുള്ള ഒരു പ്രവണത, എന്തും വിളിച്ചു പറയുന്നവർക്ക് സ്ഥാനമാണ്, സ്വാഗതമാണ്. വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് എന്ത് വേണമെങ്കിലും പറയും. കാരണം ദൈവജനത്തിന് അറിയത്തില്ലല്ലോ സത്യം എന്താണ്. വചനം പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. തന്നിമിത്തം എന്തോ പറഞ്ഞാലും സത്യമാണ്. പിന്നെ എല്ലാവരോടും അക്കോമഡേറ്റ് ചെയ്യണമെന്ന്, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത വന്നതിനാൽ ഇപ്പം എന്താ പറയുന്നത്? അച്ചാനും പറഞ്ഞ് ശരിയാ, കൊച്ചമ്മേ പറഞ്ഞ് ശരിയാ, ഞാനും പറഞ്ഞ് ശരിയാ, നമ്മളെല്ലാം പറഞ്ഞത് ശരിയാ. ഈ ഒരു ചിന്താഗതിയിലേക്ക് വന്നു. ഇതിന് മാറ്റമുണ്ടാക്കി എടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം യേശു പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളൻ. ആ വാക്യം മുടി പ്ലീസ് കംപ്ലീറ്റ് ദാറ്റ് വേഴ്സ്. സി, അതാ പഠിക്കുന്നത്, ദേ കം ടു യു ഇൻ ഷീപ്സ് ക്ലോതിങ്. അതാ പഠിക്കേണ്ടത്. ഹൗ ഡു ദേ കം? ദേ കം ഇൻ ഷീപ്സ് ക്ലോത്തിങ്, നോട്ട് ചീപ്പ് ക്ലോത്തിങ്. അതിവിടുത്തെ പ്രശ്നമല്ല. വലിയ വില കൂടിയ വസ്ത്രമായാലും വില കുറഞ്ഞ വസ്ത്രമായാലും പ്രശ്നമല്ല, എന്നാൽ ഷീപ്പ് ക്ലോത്തിങ്. പക്ഷെ അകത്തെന്താ? കടിച്ചു കീറുന്ന ചെമ്മായിക്കളാണ് അവർ. അവരുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, എങ്ങനെങ്കിലും ഇതിനകത്തൊന്ന് കടന്നു കയറി ഇതിനെ കുട്ടിച്ചോറാക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അകത്തൊന്ന് കടക്കണം. ഇതാ, സംഹൗ ദേ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ദി കോൺഗ്രിഗേഷൻ ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവജനത്തിൻ്റെ മധ്യത്തിലൊന്ന് കടക്കണം. അതിന് ഏത് ഉടുപ്പും അവർ ഇടും. ഒരു ഉപദേശി ഉടുപ്പിട്ടാൽ അതിടും. ഞാൻ ഇന്നലെ വന്നതായ ഒരു മാസയ്ക്കകത്ത് ഒരു സംഭവം വായിച്ചു. കേരളത്തിന് വടക്കേ അറ്റത്തെങ്ങാണ്ട് അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകൻ്റെ പേരും പറഞ്ഞ ഒരാൾ അവിടെ കൺവെൻഷൻ ചെയ്യുന്നു. ഫോണിലൂടെ സമ്പർക്കം പുലർത്തിയിട്ടുള്ളതേ ഉള്ളൂ ആ വ്യക്തിയും, അതായത് കൺവെൻഷൻ വിളിച്ച ആളുകളും ഈ വ്യക്തിയും തമ്മിൽ. പക്ഷേ പ്രത്യക്ഷപ്പെട്ടത് വേറെ രൂപത്തില്. അദ്ദേഹത്തിന് അവിടെ ഭയങ്കരമായിട്ട് പ്രസംഗമെല്ലാം നടത്തി. ആഴ്ചകൾ കുറെ കഴിഞ്ഞപ്പം ഒറിജിനൽ ആൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഏരിയയിൽ അങ്ങനെ ചെന്നു. ചെന്നപ്പോൾ ഈ സഭയിൽ നിന്ന് ഒരു പാർട്ടി മറ്റിടത്ത് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ആണ് മനസ്സിലായത് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഒറിജിനൽ പാർട്ടി ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പുറത്ത് വന്നു. പ്രസംഗകരുടെ രൂപത്തിൽ തന്നെ പല ഭാഷയിലും പല രൂപത്തിലും ആളുകൾ വന്നു വരാം. ഏത് വേഷത്തിൽ ഇവിടെ വന്നാൽ പറ്റുമെന്ന് പിശാചിനറിയാം. ഇപ്പം നമ്മുടെ ഇടയിൽ ആകപ്പാട് ഭയങ്കര കട്ടിമീശയും വെച്ച് ഒരു വല്ലാത്ത രൂപത്തിൽ ഇവിടെ ഒരാൾ വൃത്തികെട്ട വേഷവുമായിട്ട് വന്നാൽ നമ്മൾ സ്റ്റേജ് കൊടുക്കുമോ? അതേസമയം ഒരു നല്ല ടൈയും ഒക്കെ കെട്ടി അത് തന്നെ അവർക്കത് കിട്ടാതിരിക്കുക. വാസ്തവത്തിൽ നേരെ ചൊവ്വേ ജീവിക്കുന്നവർക്ക് പോലും കിട്ടാതിരിക്കുക. പാഷന്റെ കാര്യമല്ല പറഞ്ഞത്, കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അപ്പം നേരെ ചൊവ്വേ ജീവിക്കുന്നവർക്ക് പോലും എന്തില്ല, പ്രോഗ്രാം കിട്ടാതിരിക്കുക, സ്റ്റേജ് കിട്ടാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, വെരി ഗുഡ്. ദർശനം. ഇനിയിപ്പോ എന്തായിരുന്നാലും അദ്ദേഹത്തിന് രണ്ടു മൂന്ന് ആഴ്ചത്തെ കാര്യമേ ഉള്ളൂ. ഓക്കെ, നമ്മളൊരു കാര്യം ഓർക്കണം, ഉപദേശിമാരുടെ വേഷത്തിൽ പോലും പിശാച് രംഗപ്രവേശം ചെയ്യും. പല ഭാഷയിലാണ്. എനിക്കറിയാവുന്ന ചിലരുണ്ട്. ഞാൻ കുവൈറ്റിലായിരുന്ന സന്ദർഭത്തിൽ എനിക്ക് കേരളത്തിൽ വെച്ച് അറിയാവുന്ന ഒരു പാർട്ടി, അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ പ്രവചനപരമുള്ളതായിട്ട് എനിക്കറിയത്തേ ഇല്ല. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതേസമയം കുവൈറ്റിൽ വന്നപ്പോൾ വേറൊരാളെന്നെ വിളിച്ചു, പറഞ്ഞു, പാസ്റ്ററെ ഇന്നാരെ അറിയാമോ? എനിക്കറിയാമല്ലോ. പുള്ളി ഇപ്പം ഇന്ന വീട്ടിൽ താമസിച്ചുകൊണ്ട് 10 മിനിറ്റ് വീതം വെച്ച് പ്രവചനം നടത്തിക്കൊണ്ടിരിക്കും, ഓരോരുത്തരെ വിളിക്കുക. അപ്പോൾ ഒരാളുമായിട്ട് പ്രവചനം പ്രാർത്ഥിക്കാനിരുന്നെങ്കിൽ 10 മിനിറ്റാണ്, അത് കൂടുതലൊക്കത്തില്ല. ആ 10 മിനിറ്റ് കഴിയുമ്പോൾ അവരുടെ ശുശ്രൂഷയുടെ സമയം കഴിയും, അടുത്തയാളിനെ കയറ്റിവിടും. ഞാൻ അന്വേഷിച്ചപ്പം പുള്ളിക്ക് അവിടെ വന്നപ്പോൾ ആരും പ്രോഗ്രാം കൊടുത്തില്ല. പ്രോഗ്രാം കൊടുക്കാൻ ഒക്കാത്തൊരു പരി എന്നെ വിളിച്ചാലും ഞാൻ കൊടുക്കത്തില്ല, കാരണം വിസ്തരിച്ച സമയത്ത് ഞാനും ഉണ്ട്. വിസ്തരിച്ചതായ പ്രസ്പെക്റ്റീവിനകത്ത് ഞാനും ഉണ്ട്. ക്രൈസ്റ്റ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല. ഒറ്റ സഭയിലെ ശുശ്രൂഷകന്മാരെയും വിളിച്ചില്ല. പുള്ളി ഇറക്കിയ ആളിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് പ്രവചന ശുശ്രൂഷയാണ്. ആ പ്രവചനത്തിലൂടെ അനേകർ കബളിപ്പിക്കപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൽ പോയതായ ഒരു പാർട്ടി എന്നെ കണ്ടു പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം, എങ്ങനെയാണ് കബളിപ്പിക്കപ്പെട്ടത്? ഇദ്ദേഹം വാസ്തവത്തിൽ പറഞ്ഞത് അന്നേരമൊക്കെ ശരിയായിട്ട് തോന്നി, പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള കളി മനസ്സിലായത്. പുള്ളി അങ്ങ് പോയി ഒരു മാസം അവിടെ നിന്ന് ഇഷ്ടംപോലെ കാശുണ്ടാക്കി പോയിട്ടതിന് ശേഷം വിളിയോട് വിളിയായവരെ, അവിടെ അത് നടക്കുന്നു, ഇന്നത് നടക്കുന്നു, അതിന് പൈസ വേണം, ഇതിന് പൈസ വേണം, വിളിയോട് വിളിയ. ഇത്രയും ആയി കഴിഞ്ഞപ്പോഴാണ് അവർ അന്വേഷിക്കാൻ തുടങ്ങിയത്. കാശ് മേടിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ലാതെ ഈ പറഞ്ഞ ഒരു പ്രൊജക്റ്റും പുള്ളി നടത്തിയുമില്ല. ഒരു വിധത്തിലുമുള്ള യാതൊരു ആത്മീയ നിലവാരവും ആ മനുഷ്യനില്ല. ഇന്ന് പുള്ളി സ്വന്തമായിട്ടൊരു കൂട്ടായ്മയൊക്കെ വേറെ രജിസ്റ്റർ ചെയ്ത്, പണ്ട് ഐ പി സിയിലായിരുന്നു, ഐ പി സിയിൽ നിന്ന് പുള്ളിയെ മുടക്കി. വാസ്തവത്തിൽ ഒത്തിരി ഗുണ്ടാമണ്ടികളൊക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ആ വ്യക്തി രംഗപ്രവേശം ചെയ്തപ്പോൾ എങ്ങനെയാ വന്നേ? ഹി കെയിം ഓൾസോ ആസ് എ പ്രോഫറ്റ്. അവനറിയാം എങ്ങനെ വന്നാൽ ദൈവജനത്തെ പിടിച്ചടക്കാം. ഇതാര് കൊടുക്കുന്നതെന്നറിയാമോ? പിശാച് കൊടുക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ക്ലാസ് എടുത്തപ്പോൾ ഓർപ്പിച്ചല്ലോ, അന്ത്യകാലത്ത് പിശാചും എന്തോ ചെയ്യും, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇനിയും പത്രോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്ന ആ ഭാഗം ഇപ്പോൾ വിടാം. 2 Thessalonians chapter 2 അതിൻ്റെ 9 വാക്യം വായിച്ച verse 9, 2:9, 2 Thessalonians 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുള്ള സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അത്ഭുതം നടത്തേണ്ടടുത്ത് അത്ഭുതം കാണിക്കും, അടയാളം കാണിക്കേണ്ടടുത്ത് അടയാളവും കാണിക്കും. അല്പം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ സാരാംശം മനസ്സിലാകും. അനീതിയുടെ സകല വഞ്ചനയും, വഞ്ചന എന്ന പദം നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചാൽ, ഒരിക്കലും നേരെ വന്ന സാത്താൻ പറയില്ല ഹലോ ഐ ആം സൈറ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുമോ? വരുത്തില്ല, അവ നടക്കുന്നില്ല. ഹവ്വായുടെ അടുക്കൽ ചെന്നിട്ട് സാത്താൻ പറഞ്ഞിരിക്കട്ടെ, ഹായ് മിസ്, അല്ല മിസ് അല്ലല്ലോ, മിസ്സസ് ഈവ്, നന്നായിരിക്കുന്നല്ലോ. അവനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്ത, എൻ്റെ പേര് മിസ്റ്റർ സാത്താൻ എന്നാണ്, ഞാനിപ്പോൾ വന്നത് നിന്നെ ഒന്ന് പറ്റിക്കാനാ. അവൾ ഉടനെ ആട്ടിയനെ വന്ന് ഭോ മിശാജി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ അവൾ ആട്ടിയനെ മാറുന്നു. എന്നാൽ ഇപ്പം ഇവിടെ ഒരാട്ടലും നടന്നില്ല. എന്താ പറയുന്നത് ഇപ്പം? ഹായ് ഹവ് ആർ യു പ്രൈസ് ദി ലോർഡ്. സമ്പർക്കം വളരെ നന്നായിരുന്നു. എന്നിട്ട് അവൾ അവന് പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ടോ, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ചെറിയ സംശയം. അതിനെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? 2 Corinthians 11:2 പൗലോസ് പറയുന്നത്, സാത്താൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പം ഉപായത്താൽ എന്ത് ചെയ്യുകയായിരുന്നു? ചതിക്കുകയായിരുന്നു. മാൻകൈൻഡ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡിസെപ്ഷൻ. പ്രൈസ് ദി ലോർഡ്. ബട്ട് മാൻകൈൻഡ് ഈസ് നോട്ട് എ ഡിസീവർ ഇൻ ദംസെൽസ്, ബട്ട് സേറ്റൻ ഈസ് എ ഡിസീവർ. Satan didn't get a chance to come back. But we, the people of God, have a chance to come back. Because we were under deception. എന്നാൽ ഡിസീവറിന് ഒരു വിധത്തിലും മടങ്ങി വരവനുള്ള സാഹചര്യം ഇല്ല. ഡിസപ്റ്റീവനായിട്ടുള്ള ഒരുവനെ ഡിസപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വരികിൽ അവന് എന്തോ ഒരു ചാൻസ് ഉണ്ട് മടങ്ങി വരവൻ. അപ്പൊ സാത്താന്റെ പേര് തന്നെ എന്താ? വാട്ട്സ് ദ വൺ നെയിം ഓഫ് സൈറ്റൻ? ഡിസീവർ. പ്രൈസ് ദി ലോർഡ്. ഹി ഡിസീവ്സ് പീപ്പിൾ ഇൻ ഡിസെപ്ഷൻ. ഹി വോണ്ട് യൂസ് ഹിസ് ഓൺ നെയിം. പ്രൈസ് ദി ലോർഡ്. ഹിസ് ഓൺ വർക്ക്. അവൻ്റെ സ്വന്തം പേരോ സ്വന്തം വഴികളോ ഒരിക്കലും ഉപയോഗിക്കില്ല. ഒരാളുടെ അടുക്കൽ വരുമ്പോൾ ആ വ്യക്തി ആത്മീയനാണെങ്കിൽ ആത്മീയ ഭാഷ സംസാരിക്കും, ആത്മീയമായിട്ട് ഇടപെടും. പക്ഷേ പിന്നത്തേതിൽ എന്താ സംഭവിക്കുന്നറിയാമോ? അവൻ്റെ അന്തരാത്മാവിൽ ചതിവാണ്, വഞ്ചനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാ ഡിസെപ്ഷൻ. വാസ്തവത്തിൽ ഞാൻ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഓർമ്മയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ബൈബിൾ കോളേജിൽ സെമിനാരിയിൽ ഒരു വ്യക്തി അഡ്മിഷൻ മേടിച്ചു. അഡ്മിഷൻ മേടിച്ചപ്പോൾ ആ വ്യക്തി ഇൻ്റർവ്യൂ ചെയ്തു, ആ വ്യക്തിക്ക് അഡ്മിഷൻ കൊടുത്തു. ചില മാസങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തി അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും RSS-കാരോട് പോയി പറഞ്ഞു. ഇവൻ RSS-ൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. ഈ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഇതിനകത്ത് നുഴഞ്ഞു കയറിയവനാണ്. നുഴഞ്ഞു കയറിയിട്ട് അകത്ത് നടന്ന പലതും പുറത്തു കൊണ്ട് കൊടുത്തു. അവസാനം ആ സ്ഥാപനത്തിൻ്റെ മുൻപിൽ സമരപ്പന്തൽ കെട്ടി സമരം നടത്തേണ്ടി വന്നു. ഞാൻ എന്തിനാണ് പറഞ്ഞെന്നറിയാമോ? ആത്മീയരുടെ ഇടയിൽ ആത്മീയ ഭാഷയും രൂപവും വേഷവും പിശാച് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിപ്പീൻ എന്ന് യേശു പഠിപ്പിച്ചു എന്ന് വരികിൽ പ്രൈസ് ദി ലോർഡ്, വളരെ ഗൗരവത്തോടെ എടുക്കണം. ഇനിയും പത്രോസിക്കാരും പഠിപ്പിച്ചു. 2 Peter 2:1 If you read those portion, that passage, you will understand the idea or the teachings of Apostle Peter. And if you turn with me to Apostle Paul's teachings on this subject, we will get an idea of this also. Karanam പ്രവാചകന്മാരെ കുറിച്ച്, ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പൗലോസിന്റെ ഭാഷയിൽ താൻ പറഞ്ഞിരിക്കുന്നു. ടേൺ വിത്ത് മീ ടു ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 20. 20-ാം അധ്യായത്തിലേക്ക് വരാം. അതിൽ എഫേസോസിലെ നേതാക്കന്മാരെ, വിശുദ്ധന്മാരെ വിളിച്ച് മിലേത്തോസിലേക്ക് വരുത്തി പൗലോസ് അപ്പോസ്റ്റൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് 29-ാമത്തെ വാക്യം. Chapter 20:29 ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. 1:2-3 രണ്ട് വിധത്തിലുള്ള കാര്യം ഇവിടെ കാണുന്നത്. ഒന്ന്, പുറത്തു നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? കടക്കും. അവരാരാണ്? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? മുപ്പതാമത്തെ വാക്യം, വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ, അപ്പൊ പുറത്തു നിന്ന് വരും അകത്തു നിന്നും വരാം. ഇത് പൗലോസ് അപ്പോസ്തലൻ വളരെ മുന്നമേ ഓർപ്പിച്ചു. ഇന്ന് ഇത് നടപ്പാകുമോ? അന്ന് ഇത് നടന്നെങ്കിൽ, സാക്ഷാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഇത് നടന്നെങ്കിൽ ഇന്ന് എത്രയോ അധികം. ഇനിയും എടുക്കൂ യോഹന്നാൻ, അതേപ്പറ്റി എന്താ പറയുന്നത്? നാലാം അധ്യായത്തിന് ഫസ്റ്റ് ജോൺ എപ്പിസ്റ്റിൽ ഓഫ് ജോൺ, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:1, 4:1 വായിക്കൂ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ഇതാരാ എഴുതിയത്? യോഹന്നാൻ, ജോൺ എഴുതിയ. പ്രൈസ് ദി ലോർഡ്. ജോൺ ദി അപ്പോസ്റ്റിൽ റോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോസ്റ്റിൽ പോൾ റോട്ട് അബൌട്ട് ഇറ്റ്. Apostle Peter wrote about it. Jesus Christ has said about it that false prophets will come, false teachers will come, rise from even among from you. നിങ്ങളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരും. ഞാൻ പഠിപ്പിക്കുന്നത് കള്ള ഉപദേശമാണോ അല്ലയോ എന്ന് അറിയാനുള്ള മാർഗം എന്താ? ശരിയായ ഉപദേശം പഠിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പഠിപ്പിക്കേണ്ട ചുമതല ആർക്കുണ്ട്? ശുശ്രൂഷകനുണ്ട്. നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പഠിപ്പിച്ചാൽ കാര്യം നടത്തില്ല. ഒരു നാളിൽ ദൈവത്തിന് മുൻപിൽ ഞാൻ എന്ത് ചെയ്യണം? കണക്ക് പറയണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രിയ എന്തേ ഫേബിയൻ കുഞ്ഞു ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞാണ് ഇപ്പം ഇവിടെ ഉള്ളതിലോ ഏറ്റവും പ്രായം കുറഞ്ഞത്. ആ കുഞ്ഞു തൊട്ട് ഇവിടെ ഇരിക്കുന്നതായ പ്രായമുള്ള എല്ലാവരോടും എല്ലാവരെ കുറിച്ചും ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാണ്. ആ ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. ആ ഭയം എൻ്റെ ഉള്ളിലുള്ളതിനാൽ മാത്രമാണ് ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ. ലീഡർഷിപ്പ് നല്ലതാ, പക്ഷെ ലീഡർഷിപ്പിന് കണക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ വിഷയത്തിലൊക്കെ വരട്ടെ. ഈ ഇത് മാത്രമല്ല, യൂദായും അക്കാര്യം വ്യക്തമാക്കി ഓർപ്പിച്ചിട്ടുണ്ട്. കള്ള ഉപദേശകന്മാരുടെ നുഴഞ്ഞുകയറ്റത്തെ കുറിച്ച് ദൈവത്തിന് സ്തോത്രം. ഇഫ് യു റീഡ് ദ ചാപ്റ്റർ ദറ്റ് ജൂഡ് ഹാഡ് റോട്ട്, യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് ഇറ്റ്. ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് എ പർട്ടിക്കുലർ വേർഡ്സ് ഫോർ ദാറ്റ് ബിക്കോസ് ദ ഹോൾ ചാപ്റ്റർ ഹാഡ് ബീൻ റിട്ടൺ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻപിലുള്ള ഉദ്ദേശം എന്താണ്? സത്യ ഉപദേശത്തിൽ നിന്ന് ജനത്തെ മാറ്റുക. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനോട് ദൈവമക്കൾ എന്ത് ചെയ്യണം? യാത്ര പറഞ്ഞിരിക്കണം. അതിനോട് ഇന്നോ പറഞ്ഞിരിക്കണം. ഇനിയും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പ്രയോഗം. കൊരിന്ത്യർക്ക് എഴുതിയ 2 6 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൻ്റെ ഒളിവ് ഭാഗത്ത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്തത് പറയുന്നു, അശുദ്ധമായത് ഒന്നും, എന്താ അശുദ്ധം? ഡു നോട്ട് ടച്ച് എനി അൺക്ലീൻ തിങ്സ്. പീപ്പിൾ മേ ആസ്ക് അസ് വാട്ട് ആർ ദ തിങ്സ് അൺക്ലീൻ. അൺക്ലീൻ തിങ്സ് എന്തൊക്കെയാ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വിശുദ്ധമല്ലാത്തതെല്ലാം എന്താ? അശുദ്ധമാണ്. എന്നാൽ വി നീഡ് ടു ഡിഫൈൻ ദാറ്റ് വേർഡ്. What is unclean and clean? In the Old Testament, it was the responsibility of the priest to make the people understand the difference between common things and holy things. Adha rendu vaakkal adha vishuddhavum ashuddhavum thammil varadirikkam. Adina ashuddham ennadhu koduthirikkunnathu common things enna oru padamaanu. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഓക്കെ. അപ്പൊ അശുദ്ധം എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം കോമൺ തിങ്സ് എന്നുള്ളതാണ്. അപ്പം അതിനാൽ തന്നെ വേറൊരു പ്രയോഗം മനസ്സിലാക്കാം. അൺകോമൺ ആയിട്ടുള്ള, അതായത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിനല്ല നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്, മറിച്ച് ഇറ്റ്സ് എ
it's not a common thing to say or do, but extraordinary things. Praise the Lord. So things of God, the world would not accept the things that we say or do now, because they cannot. എന്താ കാര്യം? ലോകത്തിലുള്ളതിന് ഇത് അംഗീകരിപ്പാൻ കഴിയത്തില്ല. കാരണം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും ഒരിക്കലും ദൈവമക്കളിന് പൈതലിന് അംഗീകരിപ്പാൻ ഒരിക്കലും അനുവദിക്കുന്ന കാര്യങ്ങളല്ല. അതിന് ഓർമ്മ, ഇനി ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ, ടേൺ വിത്ത് മീ ടു ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 7, 7-ാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, യെരുശലേമിൽ നിന്ന് ചില പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഗുരു, നിൻ്റെ ശിഷ്യന്മാർ ചിലർ ശുദ്ധി ഇല്ലാത്ത, എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് അവർ കണ്ടു. അപ്പം ഇവർ വന്നപ്പോൾ, ഈ സം ഓഫ് ദ ഫാരിസീസ് ആൻഡ് ദ സ്ക്രൈബ്സ് കെയിം ഫ്രം ജെറുസലേം ടു ജീസസ്, ആൻഡ് ദേ സോ ദാറ്റ് സം ഓഫ് ഹിസ് ഡിസൈപ്പിൾസ് വെർ ഈറിംഗ് വിതൗട്ട് വാഷിംഗ് ദയർ ഹാൻഡ്സ്, കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. അപ്പം യഹൂദന്മാരുടെ ആചാരം, നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതിന് മുൻപ് കൈകെടുക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് there was a ceremonial washing during the time of the of Jesus Christ on the earth. The Pharisees and the scribes were fond of a ceremonial washing. പുറത്തു പോയിട്ട് ഒരാൾ വന്നാൽ, ആ വീട്ടിലേക്ക് ഒരു വ്യക്തി കയറി കഴിഞ്ഞാൽ, ഒന്നാമത് അവൻ്റെ കാലും അവൻ്റെ കൈയും മുഖവും കഴുകുവാൻ വേണ്ടി വെള്ളം കൊടുക്കണം. ഇതാ പ്രധാനപ്പെട്ട വിഷയം. അപ്പം കർത്താവായ യേശു ക്രിസ്തു അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തു. വലിയ കാര്യമായിട്ട് ഒത്തിരി വിഷയങ്ങളുണ്ട്, എല്ലാം ഒന്ന് ഓർപ്പിപ്പാൻ ഞാൻ മുതിരുന്നില്ല. എന്നാൽ അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് verse 22-23. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. നോക്കണം, അകത്തു നിന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ, അത് ഓർക്കണം, ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്ന എത്ര വിഷയങ്ങളുണ്ട് ഇവിടെ. അയ്യാ, ഐ തിങ്ക് സം ഓഫ് യു ഹാവ് ഇൻ ഓപ്പൺ ദ ബൈബിൾ, സോ യു ഡു നോട്ട് നോ ദ തിങ്സ് ഓഫ് ഇറ്റ്. But it is better that you just write down those notes and write down those notes and just read it when you go back to your home. Adu athyavashyamayi cheyyanam. Njan inda unarvinte prasangam alla ee divasangalil ola ningalkkariya. Idu nammal padichirikkanad aavashyamaanu. Endilana ashuddham. Devathinu stotram. Ennittu idu manushyanu porappettu endu cheyunu. Ee doshangalellam അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പം ഈ അശുദ്ധി എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താ വാസ്തവത്തിൽ? ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താ? അശുദ്ധമാ. അതിനോട് ചേർക്കുവാൻ ഒത്തിരി വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അശുദ്ധം എന്ന് ദൈവം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതായ ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ വിധത്തിലുള്ള ഒന്നിനെയും ദൈവമക്കൾക്ക് തൊടാൻ പാടില്ല. അതുമായിട്ടൊരു സമ്പർക്കം തുടരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ ഇതിനെ ഇങ്ങനെ കൈവെക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് നമുക്ക് എന്തുണ്ടാകരുത്? സമ്പർക്കം ഉണ്ടാകരുത്. വി ഷുഡ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് കോൺടാക്ട് വിത്ത് ദീസ് തിങ്സ്. ഇത് തമ്മിൽ നമുക്ക് ഉണ്ടാകരുത് ഒരു ബന്ധവും ഉണ്ടാകരുത്. ഇതാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. ഈ 7:22-23 വാക്യങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ 23-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എന്തൊക്കെയാ അകത്തുനിന്ന് പുറപ്പെടുന്നത്? വിശദീകരിക്കേണ്ട കാര്യമില്ല. എക്സ്പ്ലനേഷൻ കൂടാതെ തന്നെ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും. ഇതൊന്നും പുറമേ ഉള്ളതല്ല അകത്തുനിന്ന് പുറപ്പെടുന്നതാ. ദുശ്ചിന്ത, അത് അകത്തുനിന്ന് പുറപ്പെടുന്നതാ. കൊലപാതകം അകത്തുനിന്ന് പുറപ്പെടുന്നതാ. വ്യഭിചാരം അകത്തുനിന്ന് പുറപ്പെടുന്നത്, വിടക്കുകണ്ണ് അകത്തുനിന്ന് പുറപ്പെടുന്നത്, മോഷണം അകത്തുനിന്ന് പുറപ്പെടുന്നത്, ഇതൊന്നും പുറമേ അവൻ കാണിക്കുന്നതല്ല. അവൻ്റെ അകത്തു നിന്ന് പുറപ്പെട്ട് അവനെ എന്ത് ചെയ്യുന്നു? അശുദ്ധമാക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് പ്രൈസ് ദ ലോർഡ്. ഇതാണ് അശുദ്ധമായതൊന്നും തൊടരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവ പൈതല് ഇതിൽ നിന്നെല്ലാം വേർപെട്ടവനായിരിക്കണം. ദുഷിച്ചതായ ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ ആ ചിന്തയെ അവന് ദൈവവചനവുമായിട്ട് എന്ത് ചെയ്യണം? താരതമ്യം ചെയ്ത് നോക്കി ദൈവവചനം അംഗീകരിക്കാത്തതാണെങ്കിൽ ആ ചിന്ത എന്ത് ചെയ്യണം? മാറ്റിക്കളയണം. പ്രൈസ് ദ ലോർഡ്. അതാണ് ബോധപൂർവമുള്ള ക്രിസ്തീയ ജീവിതം, ഡെലിബറേറ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞത് ഒരു ഇളക്കപ്പരുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതല്ല. കുറച്ച് ബഹളം വെച്ച് കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി പോകുന്നതല്ല. അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അകത്തു നിന്ന് ശരിയായ രൂപാന്തരം ഉണ്ടായിരിക്കണം. വാട്സ് ട്രൂ ക്രിസ്ത്യാനിറ്റി? യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യ ജീവിതം എന്നതോ, ഇറ്റ്സ് നോട്ട് മിയർലി എ പ്രൊഫഷൻ. ഹല്ലേലൂയ. റാദർ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. Christianity, the true Christianity, is not merely a profession. We are not professors of Christianity. Hallelujah. We are not professors of Pentecostalism. Hallelujah. But we should be practitioners. Praise the Lord. Of Christianity. True Christianity എന്ന് പറയുന്നതായ അനുഭവത്തെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് ഓരോരുത്തരും പരിശോധിക്കണം. പെന്തക്കോസ്തിൽ വന്നതുകൊണ്ട് ട്രൂ ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ വേ ഓഫ് ലൈഫ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി അവർ ടീച്ചിങ്സ്, ബട്ട് ഇറ്റ് ഷുഡ് ബി അവർ വേ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗമായിരിക്കണം. അപ്പോൾ അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത്? തുടരുത്. കർത്താവ് പറയുക, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവ് കണ്ടീഷനാണ്. Did you notice that word? Ennal njan ningale kai kondu allengilo allenu appo menne njangal iduvare swargasthanaya pidavu ennu vilichido eda paadalathil yaadane anubhavikkunnavanaya manushanum dhanavanum kadannu kondu endo vilichido abraham pidavu ennu vilichido abraham endo vilichathavane mone ennu vilichido adukondu avan kadanna sthanathina maatram vannu aarku venalum vilikkam എന്ത് വേണമെങ്കിലും വിളിക്കാം. വല്ലാത്തടത്ത് കിടന്നുകൊണ്ട് നല്ല വിളി വേണമെങ്കിലും വിളിക്കാം. വിളിച്ചതുകൊണ്ട് മാത്രമേ കാര്യമാകത്തില്ല. നീ ജീവിച്ചിരുന്നപ്പോൾ നിന്റെ സ്വഭാവം എങ്ങനെയിരുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ക്യാരക്ടർ ഫോർമേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്യാരക്ടറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് അപ്പോസ്തലന്മാർ അപ്പോസ്തല പൗലോസ് തിമൊഥെയൊസ് ലേഖനത്തിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊടുക്കുക. അപ്പോൾ ഉപദേശം സൂക്ഷിക്കണം, നിന്നെ തന്നെ സൂക്ഷിക്കണം, നിന്റെ ജീവിതത്തെ സൂക്ഷിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനം. ഉപദേശം മാത്രം സൂക്ഷിച്ചാൽ പോരാ, ജീവിതം സൂക്ഷിക്കണം. എന്തിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ എക്സ്ട്രീമിറ്റിയിലേക്ക് പോകാനല്ല, മറിച്ച് ഉപദേശവും ജീവിതവും ഒരു നാണയത്തുട്ടിൻ്റെ രണ്ട് വശങ്ങൾ പോലെയായിരിക്കണം. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ ലേഖനങ്ങളെല്ലാം പഠിച്ചാൽ അതിനകത്ത് ഡോക്ടറിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ലൈഫിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ ലേഖനങ്ങളും എടുത്ത് നോക്കിയോ, കുറേ ഭാഗം എന്തിനു വേണ്ടി മാത്രമുള്ളതാണ്? ഉപദേശ വിഷയത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ആ ലേഖനത്തിൻ്റെ ബാക്കി വിഷയങ്ങൾ എങ്ങനെയായിരിക്കും? പ്രാക്ടിക്കൽ ലൈഫിന് ഒന്നുകിൽ ആദ്യം പ്രാക്ടിക്കൽ ലൈഫിന് പ്രാധാന്യം കൊടുത്തും പിന്നീട് ഡോക്ടറിന് പ്രാധാന്യം കൊടുക്കും. ആ പൗലോസാണ് തിമൊഥെയൊസിനോട് പറയുന്നത്, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചോളാൻ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഉപദേശവും ജീവിതവും ഒരുപോലെ സൂക്ഷിച്ചു പോകുന്നതാണ്. ഇനിയും, വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് വെൻ വി സെപ്പറേറ്റ് ഫ്രം അതേഴ്സ്? നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അവരെ കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് തള്ളുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. വി ഷുഡ് ഹെയ്റ്റ് സിൻ and love sinners.
പാപത്തെ വെറുക്കണം, പാപിയെ സ്നേഹിക്കണം.
കർത്താവ് എന്താ ചെയ്തത്? കർത്താവിനെ കുറിച്ചുള്ളൊരു കംപ്ലൈൻറ്റ്. ശാസ്ത്രിമാരും പരീശന്മാരും എന്താ നടത്തിയത്?
ഇവൻ ഇവന് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണെന്ന്.
ഹി ഈസ് ദ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്കൻസ്, ദ ടാക്സ് കളക്ടേഴ്സ് ആൻഡ് ദ സിന്നേഴ്സ്.
ഇതാണ് യേശുവിനെതിരായിട്ട് നടത്തിയ ഒരു ആരോപണം.
പ്രൈസ് ദ ലോർഡ്. They accused of Jesus that he is the friend of the sinners and the tax collectors.
Praise the Lord. ഇതാണ് യേശുവിനെതിരെ പറഞ്ഞത്.
പക്ഷേ ജീസസ് loved the sinners, but he didn't love their sin.
അവരുടെ പാപത്തെ കർത്താവ് സ്നേഹിച്ചില്ല, പാപിയെ സ്നേഹിച്ചു.
ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്കും
ഉണ്ടാകേണ്ടത്.
Praise the Lord. ദൈവത്തിന് സ്തോത്രം.
Then we oppose the false doctrine. We should oppose it out of love.
അവിടെ എന്താ വെളിപ്പെടുത്തേണ്ടത്? വാസ്തവത്തിൽ
സ്നേഹം വെളിപ്പെടുത്തണം.
ഒരു വ്യക്തി ദുരുപദേശം പഠിപ്പിക്കുമ്പോൾ
ആ ദുരുപദേശം പഠിപ്പിക്കുന്ന വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷെ ദുരുപദേശത്തെ എന്ത് ചെയ്യുന്നു?
വെറുക്കുന്നു.
We should have genuine love for those who teach false doctrines.
Hallelujah.
But we should not follow their ways or doctrines or teachings.
അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം?
അകന്നു നിൽക്കേണ്ടത് ആവശ്യമാണ്.
അങ്ങനെ ചെയ്താൽ വലിയ അനുഗ്രഹം.
നാലാം, അതായത് അടുത്ത ഒരു പ്രയോഗം,
ഏഴാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ,
സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 7:1 പറഞ്ഞു, ദൈവ ഭയത്തിൽ വിശുദ്ധിയെ
തിക്കണം. പെർഫെക്റ്റ് ലവ്
ഔട്ട് ഓഫ് റെവറൻസ് ടു ഗോഡ്.
ദൈവത്തോടുള്ള ബഹുമാനം നിമിത്തം.
ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ,
നമുക്ക് ദൈവത്തെയും ഭയപ്പെടാം,
അതേസമയം
വി കുഡ് സേർവ് ജീസസ് അറ്റ് ദ സെയിം ടൈം വി കുഡ് സേർവ്
മണി ഓൾസോ ഓൾ ദ തിങ്സ് ഓഫ് ദിസ് വേൾഡ്
ഓൾ അവർ ഓൺ ഗോഡ്സ്.
സ്വന്തം ദൈവത്തെ സേവിക്കാം,
സാക്ഷാൽ ദൈവത്തെ സേവിക്കാം,
അപ്പോൾ തന്നെ നമുക്ക് സ്വന്തം ദൈവങ്ങളെയും
സേവിക്കാം. നമുക്ക് സ്വന്തം ദൈവങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം.
It is our responsibility to find out whether we are serving our own gods or not.
Praise the Lord.
Mankind is somehow serving.
They are serving God.
We Christians do serve God.
At the same time, we serve our own gods also.
എന്നാൽ ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല.
പിശാചിന് ഇഷ്ടമാണ്.
ദൈവത്തെ സേവിച്ചോ എന്നെയും
സേവിച്ചോ,
അവനതേ ഉള്ള ആഗ്രഹം.
സാക്ഷാൽ യേശുവിനോട് അവൻ എന്തോ പറഞ്ഞേ,
എന്നെ വീണ്
നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക്.
അപ്പൊ അവൻ ആരാധന കൊതിയനാ,
പിശാചും ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നവനാ.
When we serve our own gods, through that we are serving Satan.
നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം,
നാം നമ്മുടെ സ്വന്തം ദൈവത്തെ ആരാധിക്കുമ്പോൾ
പിശാചിനെയാണ് ആരാധിക്കുന്നത്.
We are serving Satan.
Praise the Lord.
God does not want service to him and at the same time service to Satan.
Praise the Lord.
Whether we worship Jesus or we worship Satan, determine about that.
അതേപ്പറ്റി വ്യക്തമായിട്ട് നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം.
ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്?
സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുകയില്ല എന്ന്
ജീവനെ പോലും പകച്ചുകൊണ്ട്
തീരുമാനമെടുത്ത എബ്രായ ബാലന്മാരെ പോലെ.
പ്രൈസ് ദ ലോർഡ്.
അവരതിന് വില കൊടുക്കേണ്ടി വന്നു.
അവർ കൊടുത്ത വിലയാണ്
അവരെ ബന്ധിക്കപ്പെട്ടവരായി തീച്ചുളയ്ക്കകത്തേക്ക്
എറിഞ്ഞത്.
പക്ഷേ അതിന് ഫലം എന്തായിരുന്നു?
പ്രൈസ് ദ ലോർഡ്.
ലോകം കെട്ടിയ കെട്ടുകൾ ചാമ്പലായി.
അവർ തീക്കകത്തുകൂടെ നടന്നു.
എന്നിട്ട് മറ്റുള്ളവർ പറയുകയാണ്
ഇവർ സേവിക്കുന്ന ദൈവമാണ് സാക്ഷാൽ ദൈവം.
പ്രൈസ് ദ ലോർഡ്.
Hallelujah.
In order to prove that the God whom you serve, he is the right one, God has allowed his people to go through this furnace. When they went through this furnace, they have proved that Jehovah, Yahweh, is the only God who is worthy to be worshipped.
Hallelujah.
Deva makale, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ അതാ. നാടോടുമ്പം നടുവേ ഓടുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം എന്തു പറയുന്നു അതിന് പുറകെ പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഏകനായി നിൽക്കേണ്ടി വന്നാലും ദൈവവചനത്തിന് സത്യ ഉപദേശത്തിനു വേണ്ടി മരണം മരിക്കേണ്ടി വന്നാലും അങ്ങനെ നിൽക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. എബ്രായ ബാലന്മാർ ആദ്യം തന്നെ ഒരു തീരുമാനമെടുത്തു. ദാനിയേൽ എടുത്ത തീരുമാനം എന്താണ്? രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ട് താൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ട് തന്നെ താൻ അശുദ്ധമാക്കുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിർണയിച്ചു. Hallelujah. He had a strong determination that I will not allow myself to be defiled by the things of this earth. Hallelujah. That strong determination will lead you to the next level of it. Praise the Lord. Devathana stot. Hallelujah. There are different levels in that. Our level in karanamengil, what is your first step to it? Avadu compromise cheyengil baaki ellathum endu yendu varum. Oru kallam thalkalika laabathum undi paranjunu varigil അതേ തുടർന്ന് ഒത്തിരി കള്ളം പറയേണ്ടി വരും. പഠിച്ചു നോക്കും, കള്ളം പറയാനല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കള്ളം പറഞ്ഞു, ആ കള്ളം പറഞ്ഞത് വാസ്തവത്തിൽ ശരിയാക്കി എടുക്കാൻ വേണ്ടി വേറെ എന്തുമാത്രം കള്ളം പറയണം. ഞാൻ ഇന്നിവിടെ പകൽ കാലം ഓർപ്പിക്കുന്നത്, ഒരശുദ്ധിയോട് കോംപ്രമൈസ് ചെയ്തെങ്കിൽ ബാക്കി എല്ലാറ്റിനോടും എന്ത് ചെയ്യേണ്ടി വരും? കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ ദൈവത്തിന് അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.